ഓരോ ഞായറാഴ്ചയും സത്യത്തിൽ വലിയ പ്രതീക്ഷകളോടെയാണ് നമ്മുടെ മുമ്പിൽ ഓരോ ഞായറാഴ്ചയും ഉദയം ചെയ്യുന്നത്. ഓരോ ഞായറാഴ്ച മാത്രമല്ല ഓരോ ദിവസവും ആ നിലയിലാണ് വലിയ പ്രതീക്ഷ, മുന്നോട്ട് പോകാനുള്ള വലിയ ആവല്, അതിനായിട്ടുള്ള ആഗ്രഹം, ഇത് നമ്മുടെ ഉള്ളില് ഓരോ പുലരിയും നമുക്ക് തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഓരോ ദിവസവും നമ്മെ സംബന്ധിച്ചിടത്തോളം പുത്തൻ പ്രതീക്ഷകളുമായിട്ട് വരുന്നത്? കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഇതുപോലെ ഒരു ദിവസം കർത്താവ് സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കെ ലോകത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഏതെങ്കിലും ഒരു സാധ്യതയുടെ ഒരു കിരണമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും യഹൂദന്മാരും റോമൻ പടയാളികളും കൂടെ ഊതിക്കെടുത്തി. അങ്ങനെ വെള്ളിയാഴ്ച കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ചു എന്ന് വിചാരിച്ചിരിക്കെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കർത്താവ് മരണത്തിന്റെ ശക്തികളെ അതിജീവിച്ച് അതിനെ വെന്ന് അതിനെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സത്യത്തിലെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കർത്താവിന്റെ ആ നിലയിലുള്ള പുനരുത്ഥാനം നൽകുന്ന പ്രതീക്ഷ പ്രത്യാശ മാറ്റിവെച്ചാൽ ജീവിതത്തിൽ എന്താ ബാക്കിയുള്ളത്? ഇവിടെ നാം പത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ ഓ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖവും ദാരിദ്ര്യവും അപകടങ്ങളും അഴിമതിയും ജീർണതയും സമൂഹം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ആ നിലയിൽ അങ്ങനെ അങ്ങ് കൂടുതൽ മലിനപ്പെട്ടു പോവുകയാണ്. ഒരു പ്രതീക്ഷയ്ക്കും ഒരു സാധ്യത എങ്ങും കാണുന്നില്ല. കർത്താവ് ഇതിനെല്ലാം മധ്യത്തിൽ അവിടുന്ന് ഒരു പുത്തൻ പ്രതീക്ഷയായിട്ട് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ ഈ ലോകത്തെ ജീവിക്കാൻ യോഗ്യമാക്കി തീർക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചുറ്റുപാടുമുള്ള ക്രിസ്തീയ സമൂഹങ്ങളൊക്കെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പുനരുത്ഥാനത്തെയും ഒക്കെ അതിനെയൊക്കെ ആചരിക്കുന്ന ദിവസങ്ങളായിരുന്നല്ലോ. ആ അവരത് ആചരിക്കുമെങ്കിലും അതിന്റെ ചൈതന്യം എത്രത്തോളം അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്? കേവലം അതൊരു ചരിത്ര സംഭവം പോലെ മാത്രമാണോ അവരെ സംബന്ധിച്ചിരിക്കുന്നത്? നമ്മെ സംബന്ധിച്ചും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു ചരിത്ര സംഭവം പോലെയാണോ, അതോ നമ്മുടെ ജീവിതത്തിലെ ദിനംതോറും ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകൾ നൽകുന്ന, നമ്മളെ ചൈതന്യത്താക്കുന്ന, നമ്മളെ ജീവിതത്തിലേക്ക് ആ നിലയിൽ വെല്ലുവിളിക്കുന്ന, നമ്മളെ മുന്നോട്ട് തള്ളിവിടുന്ന ആ നിലയില് ഒരു ഊർജദായക ശക്തിയായിട്ട് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ദിനംതോറും രുചിച്ചറിയുന്നുണ്ടോ? നാം കഴിഞ്ഞൊരു ദിവസം ചിന്തിച്ചതുപോലെ അതൊരു വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമായിട്ട് അങ്ങിരിക്കുകയാണോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യമായിട്ടിരിക്കുകയാണോ, അതോ അതിനപ്പുറത്ത് അതിനെ നമ്മൾ വ്യക്തിനിഷ്ഠമായ ഒരു നിലയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഒരു ഓബ്ജക്റ്റീവ് ട്രൂത്ത് ആ നിലയിൽ അങ്ങനെ കർത്താവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനപ്പുറത്ത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ പ്രായോഗിക തലങ്ങളിൽ നമ്മൾ കർത്താവിന്റെ ആ ഉയർത്തിന്റെ ശക്തിയെ അറിഞ്ഞാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യക്തിനിഷ്ഠമായ യാഥാർത്ഥ്യമായി സത്യമായി പരിണമിക്കുകയുള്ളൂ. അങ്ങനെ പരിണമിച്ചാൽ നമുക്ക് എന്തുണ്ടാകും? ഏത് വലിയ പ്രയാസത്തിന്റെ മധ്യത്തിലും ഏത് വലിയ നിരാശയുടെ മധ്യത്തിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇതിനെയൊക്കെ തോൽപ്പിക്കുന്ന ഒരു പ്രതീക്ഷയുടെ ഒരു തിരുനാളം ഉണ്ടാവും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായത്തില് നാം ഒരു വാക്യം കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ കുറെ സ്ത്രീകള് യേശുവിനെ കല്ലറ കാണാനായിട്ട് പോയപ്പോ അവിടെ എന്ത് സംഭവിച്ചു? യേശു ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് 28:9 വചനം, എന്നാൽ യേശു അവരെ എഴുന്നേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. നോക്കുക, നിങ്ങൾക്ക് വന്ദനം എന്ന് മലയാളത്തിൽ നാം ഇവിടെ കാണുന്നിടത്ത് ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവര് നോക്കിയാൽ അറിയാം, റിജോയ്സ് എന്നാണ് യേശു അവരെ അഭിവാദ്യം ചെയ്തത്. റിജോയ്സ്, സന്തോഷിക്കുക എന്ന് പറഞ്ഞാണ് യേശു അവരെ അഭിവാദ്യം ചെയ്തത്. എവിടെയാണ് അവർ സന്തോഷിക്കേണ്ടത്? സെമിത്തേരിയിൽ സന്തോഷിക്കാനായിട്ട് പറയുക. ഒരു വൈരുദ്ധ്യമാണ് നമ്മളവിടെ കാണുന്നത്. ഒരു പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്തിടത്ത് ശവക്കല്ലറയില് ഇതാ ഒരു വന്ദനസ്വരം ഉയരുന്നു. അതെന്താണ്? റിജോയിസ്, റിജോയിസ്, സന്തോഷിക്കുക എന്ന് പറഞ്ഞു. നാം ഇന്ന് പറയുന്നത് പോലെ ഗുഡ് മോർണിംഗ് എന്ന് ഒരു അഭിവാദ്യ പ്രയോഗമായിരിക്കാം കർത്താവ് നടത്തിയത്. പക്ഷെ അതിന്റെ വാക്യാർത്ഥത്തിൽ, അതിന്റെ അക്ഷരാർത്ഥത്തിൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് എന്താണ്? സന്തോഷിക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെല്ലാം മരിച്ച്, എല്ലാം അസ്തമിച്ച്, ഒന്നുമില്ലാതായി തീർന്നു എന്ന് നാം വിചാരിക്കുമ്പോഴും അവിടെയും കർത്താവ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്, കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് റിജോയിസ്, സന്തോഷിക്കുക. കാരണം ഞാൻ ഈ മരണത്തിന്റെ ശക്തികളെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ അതിന്റെ സാക്ഷികളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്തും സന്തോഷിക്കാനായിട്ട് കഴിയണം. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വലിയ വൈരുദ്ധ്യമാണ്, വലിയ വൈരുദ്ധ്യമാണ്. തോമസിന്റെ ഒരു ചെറിയ ആർട്ടിക്കിൾ നമ്മൾ ഒരിക്കൽ മാസികയുടെ പുറം പേജിൽ കൊടുത്തത് നിങ്ങൾ ഓർക്കും. ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ സത്യത്തിൽ ഒരു വിചിത്ര ജീവിയാണ് എന്നാണ് ആ ആർട്ടിക്കിൾ തുടങ്ങുന്നത്. അവന് സംസാരിക്കുന്നത് പണ്ടങ്ങോ മരിച്ചുപോയ ഒരാളോടാണ് അവൻ സംസാരിക്കുന്നത്. അവന്റെ പ്രതീക്ഷ പണ്ടങ്ങോ നടന്ന ഒരു സംഭവത്തിന്, ഒരു ക്രൂശുമരണത്തിലോ ഉയർത്തെഴുന്നേൽപ്പിലോ ആണ് അവന്റെ പ്രതീക്ഷ. അവൻ പ്രാർത്ഥിക്കുന്നത് താൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരാളെയാണ്. അവൻ സ്നേഹിക്കുന്നത് താൻ ഇതേ വരെ താന് തന്റെ കണ്ണുകളാൽ കണ്ടിട്ടില്ലാത്ത ഒരാളെയാണ് സ്നേഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനി അവനൊരു വിചിത്ര ജീവിയല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പ്രിയമുള്ളവര്, സത്യത്തിലെ ക്രിസ്തീയതയിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. ലോകം മുഴുവൻ ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുമ്പോ, ഇപ്പോഴെ ഇലക്ഷൻ നടക്കുമ്പോ ചില സുഹൃത്തുക്കൾ പറയുക, ഇതോടെ തീർന്നു, ഓ നമ്മുടെ ഇനിയും ഇടതുമുന്നണി അധികാരത്തിൽ കയറും, അതോടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന റിയൽ എസ്റ്റേറ്റിന്റെ ഭൂമൊക്കെ തീരും, ഒരു പ്രതീക്ഷയില്ല, ഇവിടെയുള്ള വികസനങ്ങളെല്ലാം തീരും. ആർക്കും ഒരു പ്രതീക്ഷയില്ല. ലോകം നോക്കുമ്പോൾ കാര്യങ്ങളെല്ലാം കറുത്തിരുണ്ടും എല്ലാം ശൂന്യമായും എല്ലാം തകർന്നടിഞ്ഞതായിട്ടും കാണുമ്പോ, ഇവിടെ ഇതാ നമ്മളെപ്പോലെ കുറച്ച് പാവപ്പെട്ട ആളുകൾ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഈ കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് എന്തോ കണ്ടവരെ പോലെ ആസ്വാദിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. സത്യത്തിലെ ക്രിസ്തീയതയിലെ ഒരു വൈരുദ്ധ്യമുണ്ട്. ക്രിസ്തീയത അത് ജീവനാണ്, ജീവനാണ്, മരണത്തെ ഇല്ലാതാക്കുന്ന ജീവനാണത്. ഒന്ന് കൊരിന്ത്യരിൽ നാം അങ്ങനെ ഒരു വൈരുദ്ധ്യമായ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. മരണമെന്ന് പറയുന്നത് എന്താണ്? മരണമെന്ന് പറയുന്നത് എല്ലാ ജീവനെയും ഇല്ലാതാക്കുന്നതാണ് മരണം. മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? തീർന്നു, അവസാനിച്ചു, ജീവൻ ഇല്ലാതായി. എന്നാൽ മരണത്തെ ജീവൻ വിഴുങ്ങുന്ന ഒരു കാര്യം നമ്മൾ ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 52-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നുണ്ട്. മരിച്ച പ്രക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? അങ്ങനെ അത് നീണ്ടുപോവുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഓ നോക്കിയ, മരണമെന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഇല്ലാതാക്കുന്നതാണ്, ജീവനെ ഇല്ലാതാക്കുന്നതാണ്. ഈ മരണത്തിന്റെ മരണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മരണത്തെ എന്ത് വെച്ചി? മരണത്തെ ഒരു ജീവൻ വന്ന് വിഴുങ്ങി മരണമില്ലാതാണ്. ഓ അമർത്യമായത് ഈ മരിച്ചു പോകുന്നതിനെ അങ്ങ് അതിനെ അങ്ങ് ഇല്ലാതെയാക്കുന്നു, അതിനെ അങ്ങ് ഉൾക്കൊള്ളുന്നു. ഓ ഈ ദ്രവത്വമുള്ളതിനെ അദ്രവത്വമായത് അങ്ങ് വിഴുങ്ങുന്നു, മരണത്തെ വിഴുങ്ങുന്ന ജീവൻ. പ്രിയമുള്ളവരെ, ക്രിസ്തീയതയുടെ പൊരുൾ അതാണ്. ഞാൻ എന്താ ഈ പറഞ്ഞത്? ഞാൻ എന്തോ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്ത എന്തോ അത്യന്താപനീയ ചെറുകഥമാതിരി ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പറയുന്നതിന്റെ ചുരുക്കം, പ്രിയ സഹോദരി, ഇത്രയേ ഉള്ളൂ. നീ ഇങ്ങനെ വിഷമിച്ച് ഭാരപ്പെട്ടു ഒന്നും ഇരിക്കണ്ട. നിന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഇത്രയേ ഉള്ളൂ കാര്യം, ഇത്രയേ ഉള്ളൂ. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നീ നിന്റെ ജീവിതത്തിന്റെ ഈ രംഗത്ത് എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും കർത്താവിന്റെ ഒരു മന്ദമായ സ്വരം കേൾക്കുക, റിജോയിസ്, സന്തോഷിക്കുക എന്ന് പറയുന്നു. എന്തുകൊണ്ട് സന്തോഷിക്കണം കർത്താവെ എന്ന് നിങ്ങളൊന്ന് തിരിച്ചു ചോദിക്കുക കർത്താവിനോട്. കർത്താവൊപ്പം പറയും, എന്റെ മകളെ, ഞാൻ 2000 വർഷം മുമ്പ് ഇതുപോലെ ഒരു പ്രതീക്ഷയില്ലാത്തിടത്ത് ഓ ദൈവത്തിന്റെ അതുല്യമായ ശക്തി എന്നെ വ്യാപരിച്ച് ഞാന് ഈ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുതേറ്റു. ആ അതുല്യമായ ശക്തി നിങ്ങൾക്ക് നിന്ന് വിശ്വാസത്താൽ കൈയാളുവാൻ സാധ്യമാണ്. അതുകൊണ്ട് നീ എല്ലാം തീർന്നെന്ന് വിചാരിക്കല്ലേ, നിങ്ങൾ പേടിച്ചു പോകല്ലേ, നിങ്ങൾ വിഷമിക്കല്ലേ, നിങ്ങൾ എന്റെ ദുഃഖങ്ങളുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയല്ലേ. അതിനപ്പുറത്ത് കർത്താവിന്റെ ആ ശക്തിയില്, കർത്താവിന്റെ ആ ഉയർത്തെഴുതേൽപ്പിന്റെ ശക്തിയില് ധൈര്യപ്പെടുക. ഇതാണ് കർത്താവ് നിന്നോട് തിരിച്ചു പറയാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ? യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? എന്താ നാം ചെയ്യേണ്ടത്? കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ ഇതുപോലെ എല്ലാം അസ്തമിച്ച ഒരു രംഗത്തെ നേരിട്ട രംഗം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിലാണ് ആ കാര്യം പറയുന്നത്. ലാസർ എന്ന് പറയുന്ന യേശുവിന്റെ സ്നേഹിതൻ, അവൻ മരിച്ചു. മരിച്ചു എന്ന് മാത്രമല്ല, മരിച്ച് അവനെ അടക്കി. യേശു അതിനു മുമ്പ് രണ്ടുപേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും അടക്കം ചെയ്യുന്നതിന് മുമ്പാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. യായിറോസിന്റെ മകളെ, അവൾ മരിച്ചോ മരിച്ചില്ലയോ എന്നങ്ങോട്ട് കൃത്യമായിട്ട് ഡോക്ടർ വന്ന് നമ്മൾ പറയില്ലേ, ഡോക്ടർ വന്ന് അങ്ങോട്ട് കൺഫേം ചെയ്തില്ല, ഡെത്ത് അങ്ങോട്ട് കൺഫേം ചെയ്തില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു രംഗമാണ്. ചിലർ വന്ന് കരയാനൊക്കെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ മരണം അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് നടന്നപ്പോ കർത്താവ് വന്ന് എന്ത് പറ്റി, ഓ നിങ്ങളാരും കരയേണ്ട, ബാല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ എന്ത് ചെയ്തു, അവളെ ഉയർപ്പിച്ചു. രണ്ടാമത് ഉയർപ്പിച്ചത് എവിടെയാണ്? നയിലെ വിധവയുടെ മകനെയാണ്. അതെങ്ങോട്ട് പോയി? അത് സെലുത്തേരിയിലോട്ടുള്ള ഒരു വിലാപയാത്രയായിരുന്നു നടന്നത്. അവിടെ കൊണ്ടുപോയി അടക്കം ചെയ്യാൻ വേണ്ടി ആ ഡെഡ് ബോഡിയുമായിട്ട് പാട്ടുമൊക്കെ പാടി, നമ്മുടെ രീതിയിൽ പറഞ്ഞ സമയാവരത്തിലൊക്കെ പാടി, ഓ എല്ലാവരും മുമ്പിലൊക്കെ നടന്ന് ആ വിധവ മാത്രം അവരുടെ കണ്ണുനീരും അവരുടെ നെഞ്ചത്തടിയും മാത്രം അതിന് ആ അകമ്പടി സേവിച്ച് ആ ശവമറ്റം ഇങ്ങനെ നീങ്ങി വരുമ്പോ കർത്താവ് അതിനെതിരേറ്റു. കർത്താവ് അതിനെതിരെ വന്നു, എതിരെ വന്നു. കർത്താവ് ചെയ്തു ആ വിലാപയാത്രയെ സന്തോഷത്തിന്റെ ഒരു യാത്രയാക്കി മാറ്റി. തിരിച്ച് ഈ ഉയർത്തെഴുന്നേറ്റ മകനുമായിട്ട് ആ വിധവ വീട്ടിലോട്ട് പോയ പോക്ക് നിങ്ങൾ ആരെങ്കിലും സമയം കിട്ടുമ്പോഴൊന്ന് ഭാവന ചെയ്ത് നോക്ക്. എങ്ങനെയായിരിക്കും പോയത്? എല്ലാ പ്രതീക്ഷകളും തീർന്ന് ഏക മകൻ, അവൻ മരിച്ചു, അവനെ കൊണ്ട് അടക്കാനായിട്ട് പോവുകയാണ്. ജീവിതം അതോടെ തീർന്നു. അങ്ങനെ പ്രതീക്ഷിച്ച് പോയപ്പോ ഇതാ ജീവന്റെ നായകനെതിരെ വരുന്നു. അവനെന്ത് ചെയ്തു? മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേൽക്കാനായിട്ടിരിക്കുന്നവൻ, അതിനെ ആ ശക്തിയുള്ളിലുള്ളവൻ, അവനെന്ത് ചെയ്തു? ഓ ഈ വിലാപയാത്രയെ ആഘോഷത്തിന്റെ ഒരു യാത്രയാക്കി തീർന്നു. അങ്ങനെ കർത്താവ് അതിനു മുമ്പ് ഉയർപ്പിച്ച രണ്ടുപേരെയും അവരെ അടക്കം ചെയ്യുന്നതിന് മുമ്പാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ കാര്യങ്ങൾ വ്യത്യാസമാണ്. അവന് ലാസർ മരിച്ചു, അവനെ കൊണ്ടുവന്ന് അടക്കം ചെയ്തു. കുറച്ചു നേരം അവർ കർത്താവിനെ കാത്തിരുന്നു, കർത്താവ് വന്നില്ല. അവർ ചെയ്തു, എന്ത് ചെയ്തു? ഒടുവിൽ നിവൃത്തിയില്ലാതെ, ശവമല്ലേ, എത്ര നാൾ വെച്ചോണ്ടിരിക്കാനൊക്കും. ഇന്നത്തെ പോലെയുള്ള മൊബൈൽ നോർത്തറിയോ മറ്റ് സൗകര്യങ്ങളോ അന്ന് ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്തു? അവരൊരു ദിവസം കർത്താവിനെ കാത്തിരുന്ന് കാണും. അതിനുശേഷം കൊണ്ടുവന്ന് ആ ഡെഡ് ബോഡി അടക്കം ചെയ്തു മരിച്ചു. നാലു നാൾ കഴിഞ്ഞപ്പോ ഇനി ഒരു തരിമ്പ് പ്രതീക്ഷയുടെ ഒരു കൈത്തിരിവട്ടം പോലും ഇല്ല എന്നെല്ലാവരും പറഞ്ഞിരിക്കെ, ആ മരിച്ച ലാസറിന്റെ സഹോദരി മാർത്ത പോലും കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, ആ കല്ല് മാറ്റല്ലേ എന്ന് അപേക്ഷിച്ച രംഗം. ആ രംഗത്തെ കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? കർത്താവ് കാര്യങ്ങളെ വ്യത്യാസമാക്കി തീർത്തു. പ്രിയമുള്ളവരെ, കർത്താവ് അവിടെ വന്നാൽ വിലാപഭവനം സന്തോഷത്തിന്റെ ഭവനമായി തീരും. ഓ ദുഃഖം സന്തോഷത്തിന് വഴിമാറും. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ആ നിലയിൽ ഒരു യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ നാം കരഞ്ഞും ദുഃഖിച്ചും വിലപിച്ചും ഇരിക്കുന്നതിന് എന്താണ് അർത്ഥം? കർത്താവ് അവിടെ ചെന്നപ്പോ ഇതാ അതിന്റെ 39 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 11 അതിന്റെ 39 വാക്യം യേശു പറഞ്ഞു, കല്ല് നീക്കുകയും എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി 4 എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. എന്തിനാ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതുപോലെ യേശു കല്ല് നീക്കണമെന്ന് പറഞ്ഞു? ഈ ലാസറിനെ ഉയർത്തിച്ച രംഗത്ത് കർത്താവാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന് നമുക്കറിയാം. എന്നാൽ അവിടെ വന്നവരുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഉയർപ്പിന് മുമ്പ്, 2 ഉയർപ്പിന് ശേഷം. ഉയർപ്പിന് മുമ്പ് എന്ത് ചെയ്യണമായിരുന്നു? അവരെല്ലാം കല്ല് നീക്കണമായിരുന്നു. ഈ ശവക്കല്ലറയുടെ അന്നൊക്കെ ഗുഹകളായിരിക്കാം. അതിന്റെ കവാടത്തിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന വലിയ കല്ല് ഉരുട്ടി മാറ്റുന്ന ഒരു ജോലി ആളുകൾ ചെയ്യാം. ഉയർത്തെഴുന്നേറ്റതിന് ശേഷമോ, ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷമോ, ഉയർപ്പിച്ചതിന് ശേഷം കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ അവന്റെ ആ ശീലകൾ, അവനെ ചുറ്റിയിരിക്കുന്ന ശീലകളെ അഴിച്ചു മാറ്റുവാൻ പറഞ്ഞു. ഇതിലേതാ ഒരാളെ ഉയർപ്പിക്കുന്നതാണോ പ്രയാസം? ആ ഗുഹയുടെ കവാടത്തിലുള്ള കല്ലുമാറ്റുന്നതാണോ പ്രയാസം? ഉയർപ്പിക്കുന്നതാണോ പ്രയാസം? അതോ ശീലകൾ അഴിച്ചു മാറ്റുന്നതാണോ പ്രയാസം? ഏതാ പ്രയാസം? മരിച്ച നാലു നാളായ ഒരാളെ ഉയർപ്പിക്കുന്നതാണ് പ്രയാസം. കർത്താവിന് അത് ചെയ്യാമായിരുന്നെങ്കിൽ കർത്താവ് എന്തുകൊണ്ടാണ് കല്ല് അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കല്ല് മാറിപ്പോവുക എന്ന ആദ്യം ഒരു അത്ഭുത പ്രവൃത്തി പറഞ്ഞിട്ട് കർത്താവ് അങ്ങനെ പറഞ്ഞ് കല്ല് ഉരുട്ടി മാറ്റിയ ശേഷം, വാക്കുകൾ കൊണ്ട് അതിനെ മാറ്റിയ ശേഷം കർത്താവ് എന്തുകൊണ്ട് അത്ഭുതം ചെയ്തില്ല? അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന ലാസറിന്റെ ആ ശവക്കച്ചകൾ മാറിപ്പോകട്ടെ എന്ന് കർത്താവ് ഒരു വാക്കുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഓ പ്രിയമുള്ളവരെ, നാം ഒരു അത്ഭുതത്തിന് കർത്താവിനോടൊപ്പം ഭാഗപ്പാക്കുകയാണെങ്കിൽ നാം ചെയ്യേണ്ടതായ, നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? നമ്മുടെ ഈ മുൻവിധിയുടെ കല്ലുകൾ, നമുക്ക് പലതിനെ കുറിച്ചുള്ള ചില ധാരണകളൊക്കെ ഉണ്ട്. അതിനെ ഒന്ന് ഉരുട്ടി മാറ്റി കഴിഞ്ഞാൽ മാത്രമേ കർത്താവ് അവിടെ പ്രവർത്തിക്കുകയുള്ളൂ. കർത്താവ് അത് ഉരുട്ടി മാറ്റി കഴിഞ്ഞപ്പോ കർത്താവ് അവിടെ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപേക്ഷയൊക്കെ കേട്ടോ? അപേക്ഷ കേട്ടില്ല, അപേക്ഷ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ കർത്താവ് എന്ത് പറഞ്ഞു? നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പാസ്റ്റൻസിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുക, ഞാൻ നിന്നെ വാഴ്ത്തുന്നു, അപേക്ഷ കേട്ടു, അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്നിട്ട് തുടർന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു, ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിക്കുന്നു. ഒരു അത്ഭുതം അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം ഇന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് മനുഷ്യകാര്യങ്ങൾക്ക് അസാധ്യമായ ഈ സാഹചര്യത്തെ ഒന്ന് മാറ്റുന്ന ആ ഒരു കാര്യം നീ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ആ പലതിന്റെയും നിന്റെ പല ധാരണകളുടെയും ആ കല്ലൊന്ന് ഉരുട്ടി മാറ്റണം. ഉരുട്ടി മാറ്റിയപ്പോ കർത്താവ് ചെയ്തു, കർത്താവ് പിതാവിനെ സ്തുതിച്ചതിന് ശേഷം കർത്താവ് പ്രാർത്ഥിച്ചു, കാര്യങ്ങള് വ്യത്യാസമായി തീർന്നു. ഒരു അത്ഭുതം അവിടെ നടന്നു. പഴയ നിയമത്തിലും നാം ഇങ്ങനെ ഒരു രംഗം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇസ്രായേൽ ജനം ചെന്നു ചേർന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണത്. അവർ നോക്കിയപ്പോൾ മുൻപില് ഒരു മനുഷ്യനും കടന്നു കയറാൻ കഴിയാത്ത വലിയ ഭിത്തിയാണ് കാണുന്നത്, വലിയ മതിലാണ് കാണുന്നത്. ആളുകള് അതിന്റെ ആ ഭിത്തിയില്, ആ മതിലില് വീട് വെച്ച് പാർക്കത്തക്കവണ്ണം അത്ര വലിപ്പമുള്ള, അത്ര വീതിയുള്ള മതിലാണ് ആ എരിഹോ പട്ടണത്തിന് ഉള്ളത്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം ആ രംഗം കാണുന്നുണ്ട്. അങ്ങനെയുള്ള വളരെ വീതിയുള്ള ആ മതിലിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള എരിഹോ പട്ടണത്തിന് മുമ്പിൽ ചെന്നപ്പോ ഇസ്രായേൽ ജനത്തിന്റെ വഴി തടയപ്പെട്ടു. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അവരുടെ വാളും കുന്തവും പരിചയവും ഒക്കെ ഈ വലിയ കല്ലുകൾക്ക് മുമ്പാകെ, ഈ വഴിമുടക്കി നിൽക്കുന്ന മതിലിന് മുമ്പാകെ ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ദൈവമേ, നീ ഇതിനുവേണ്ടിയാണോ ഞങ്ങളെ ആ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇത്രയും അത്ഭുതമൊക്കെ ചെയ്ത് ചെങ്കടല് കടത്തി, മരുഭൂമിയിലൂടെ നടത്തി, ഒടുവിൽ യോർദാൻ നദിയെ കുറുകെ കടത്തി ഇവിടെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവന്നത്? ഈ മതിലിന് മുമ്പേ വന്നിട്ട് അന്തം വിട്ട് നിൽക്കാൻ വേണ്ടിയാണോ എന്ന് അവർ ചോദിച്ചതാണ്. കർത്താവ് പറഞ്ഞു, ഇതിനൊരു പരിഹാരമുണ്ട്. എന്താ പരിഹാരം? നിങ്ങൾ ഈ മതിലിനെ ചുറ്റി നടന്ന് യേശുവ പറയുന്നു, നിങ്ങൾ 7-ാമത്തെ ദിവസം 7 വട്ടം ചുറ്റി നടന്നതിന് ശേഷം 6-ാം അധ്യായം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ആർപ്പിടുകയും, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പട്ടണം തന്നോ? പട്ടണം തന്നില്ല. പട്ടണം പിന്നെ അവര് ആ മതിൽ വീണതിനെ കുറിച്ചൊക്കെ 4 വാക്യങ്ങളിലൂടെ കഴിഞ്ഞിട്ട് 20-ാമത്തെ വാക്യത്തിലാണ് നാം ആ സംഭവം നടന്നത് കാണുന്നത്. പക്ഷേ അതിനു മുമ്പ് 16-ാമത്തെ വാക്യത്തിൽ തന്നെ യോശുവ പറഞ്ഞു, എന്തിൽ പറഞ്ഞു? പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, പട്ടണം തന്നിരിക്കുന്നു, തന്നിരിക്കുന്നു എന്ന് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറഞ്ഞു. ഓ, അവര് ദൈവത്തെ സ്തുതിച്ചു, അവിടെ ഒരു അത്ഭുതം നടന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് പല കാര്യങ്ങളും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നടക്കാതെ ഒരു വലിയ മതിലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയുമോ? നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. നാം എന്താ ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ടത് പ്രാർത്ഥിക്കണം, നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. എന്തുകൊണ്ടാ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്താലേ ദൈവം ഇത് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ കല്ലുരുട്ടി മാറ്റിയാലേ യേശു അത്ഭുതം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് ഇവർ ഏഴുവട്ടം ചുറ്റി നടന്നിട്ട് ആർപ്പിട്ടാൽ മാത്രമേ മതില് തകർന്നു വീഴുകയുള്ളൂ എന്ന് ദൈവം വെച്ചത്? പ്രിയമുള്ളവരെ, അതിന്റെ അകത്ത് ദൈവികമായ ഒരു സത്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. എന്താണ്? നാം ഓ ദൈവത്തിന്റെ ആ അത്ഭുത പ്രവൃത്തിയുടെ ഭാഗഭാക്കുകളായി, നാം ദൈവത്തോടൊപ്പം സഹപ്രവർത്തിക്കാരായി, നമ്മുടെ ഭാഗത്ത് നിന്ന് വിശ്വാസത്തിന്റേതായ സ്തുതിയും സ്തോത്രവും അർപ്പിക്കാനായിട്ട് നാം തയ്യാറാവണം. പ്രാർത്ഥന, പ്രാർത്ഥനയെക്കുറിച്ച് നാം പലതും കേൾക്കാറുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തുകൊണ്ടാ മനുഷ്യർ പ്രാർത്ഥിച്ചാലേ ദൈവം അത് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്നത്? ദൈവത്തിന് തന്നെ ചെയ്യാൻ വയ്യേ. നമ്മൾ പാവപ്പെട്ട മനുഷ്യരെല്ലാം കൂടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം അത് ചെയ്യുകയുള്ളൂ എന്ന് പറയുന്ന കാര്യം എന്തിനാ? എന്തിനാ അങ്ങനെ ചെയ്തേക്കുന്നത്? എനിക്ക് വളരെ നാള് മനസ്സിലാകാതിരുന്നതും യുക്തിക്ക് ചേരാത്തതുമായ ഒരു കാര്യമായിട്ട് തോന്നിയ ഒന്നാണത്. ദൈവത്തിനെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ മനുഷ്യർ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം അത് ചെയ്യൂ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം ചെയ്യുകയില്ല, പ്രാർത്ഥിക്കുന്നവരെ ദൈവം കാത്തിരിക്കും, മനുഷ്യന്റെ പ്രാർത്ഥനയെ ആശ്രയിച്ച് മാത്രമേ വലിയവനായ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനൊക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അകത്ത് എവിടെയാണ് യുക്തിയുള്ളത്? ഓ, അതിനുള്ള മറുപടി പ്രിയമുള്ളവരെ നാം എഫേസ്യ ലേഖനത്തിൽ കാണുന്നു. എഫേസ്യ ലേഖനം കാണുന്നത്, അതിന്റെ തുടക്കം മുതൽ കാണുന്നത് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ചാണ്. ദൈവം മനുഷ്യന് വേണ്ടി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് അവനെ ഒന്നിച്ച് ചേർത്ത് ഒരു സഭയായിട്ട് രൂപപ്പെടുത്തി. അതിനെക്കുറിച്ചാണ് എഫേസ്യ ലേഖനം 1 മുതൽ 1 അധ്യായം മുതൽ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് അതിന്റെ 5 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എഫേസ്യ ലേഖനം 5 അധ്യായത്തിന്റെ 32 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു മർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ മർമ്മം? ഓ, ഈ സഭയെന്ന് പറയുന്നത്, ഈ മനുഷ്യരെ, ഈ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരെല്ലാം കൂടെ കൂടിയ സഭയെന്ന് പറയുന്നത് എന്താ? ദൈവത്തിന്റെ, കർത്താവിന്റെ കാന്തയാണ്. കർത്താവിന്റെ കാന്തയ്ക്ക് കർത്താവിനുള്ള അതേ അധികാരം തന്നെ ദൈവം കൊടുത്തിരിക്കുകയാണ്. ഓ, നമ്മെ ആ നിലയില് അവിടുന്ന് മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് എഴുന്നേൽപ്പിച്ച് സ്വർഗസ്ഥലങ്ങളില് യേശുവിനോടൊപ്പം ഇരുത്തിയിരിക്കുകയാണ്. നമ്മെ കർത്താവായ യേശുവിന്റെ ശിരസിനോട് ചേർത്ത് അവന്റെ ശരീരമാക്കി തീർത്തിരിക്കുകയാണ്. അപ്പോഴെന്താ പ്രശ്നം? ശിരസ് തന്നെ ഒരു തീരുമാനം. ആ ശിരസ് തന്നായിട്ട് ചെയ്യുകയില്ല, ശരീരം കൂടെ അതിന്റെ അകത്ത് ഭാഗഭാക്കായാലേ അത് ചെയ്യുകയുള്ളൂ. ഓ, നമ്മെ കൂടെ പിതാവിന്റെ ആ സ്വർഗസ്ഥലങ്ങളില് യേശുവിനോടൊപ്പം ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വിജയത്തിന് കർത്താവിന്റെ സഭയും കർത്താവിന്റെ കാന്തയും പങ്കാളിയാണ്. കർത്താവിനുള്ള അതേ അധികാരം തന്നെയാണ് സഭയും പങ്കിടുന്നത്. അപ്പോൾ രണ്ടുപേര് ചേർന്ന് ഒരു കൂട്ടുത്തരവാദത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെയുള്ള ആ കൂട്ടുത്തരവാദിത്തമുള്ള ഒരാള് പറയാതെ മറ്റേ ആള് തന്നെ ഒരു കാര്യം ചെയ്യുമോ? മനുഷ്യരാണ് ചെയ്യുകയില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇത്രയും നീതിമാനായ ദൈവം അത് ചെയ്യുമോ? ചെയ്യുകയില്ല. ഇതാണ് പ്രാർത്ഥനയുടെ രഹസ്യം. പ്രിയമുള്ളവരെ, ഈ മനുഷ്യരെന്ന് പറയുന്നത് എന്താണ്? കർത്താവിന്റെ രക്തത്താലെ വീണ്ടെടുക്കപ്പെട്ട ആ മനുഷ്യർ, അവരുടെ കൂട്ടമാണ് സഭ. അപ്പോ സഭ ഒന്നിച്ചോ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യര് പ്രത്യേകമായോ ഒറ്റയ്ക്കോ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ ആ പ്രവൃത്തി നടക്കുകയുള്ളൂ. കാരണം കർത്താവിനോടൊപ്പം അതേ പദവി, അതേ സ്ഥാനം, അതേ കൂട്ടുത്തരവാദിത്വം മനുഷ്യരായ നമുക്കും സഭയ്ക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരമാകുന്ന കർത്താവിന്റെ കാന്തയ്ക്കും നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ ഒന്ന് പ്രവർത്തിക്കുകയില്ല, തന്റെ പാർട്ട്ണറോടെ പറഞ്ഞാലേ കർത്താവ് ചെയ്യുകയുള്ളൂ. അതിനുവേണ്ടി കർത്താവ് കാത്തിരിക്കുക. ഞാൻ മനോഹരമായ ഒരു ഇത് സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. ബാങ്കിലെ ലോക്കറുകൾ തുറക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട ഞാൻ കേട്ടിട്ടുള്ള ഒരു ഉദാഹരണം. എനിക്ക് ബാങ്കിൽ ലോക്കറുകളില്ല, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ബാങ്കിൽ നമ്മൾ ചെന്ന ഒരു ലോക്കർ എടുത്താൽ അതിന്റെ ഒരു താക്കോൽ, അതിന്റെ രണ്ട് താക്കോലുണ്ട്. ഒരു താക്കോൽ ആരുടെ കയ്യിൽ തരും? നമ്മുടെ കയ്യിൽ തരും. മറ്റേ താക്കോല് അവിടുത്തെ ബാങ്കിന്റെ മാനേജറോ കാഷ്യറോ സൂക്ഷിക്കും. സൂക്ഷിച്ചിട്ട് ഇത് കാശ്യർക്ക് തന്നെ, നമ്മളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കാശ്യർക്ക് തന്നെ എന്നാ ഇത് തുറന്ന് ഇതിന്റെ അകത്തെ നിക്ഷേപം എടുക്കാമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ ഒരു താക്കോല് കൊണ്ട് തുറക്കാനായിട്ട് ഒക്കെയില്ല. അല്ലെങ്കിൽ കാശ്യരെ കൂടാതെ നമ്മൾ തന്നെ നമ്മുടെ താക്കോലുമായിട്ട് ചെന്ന് ആ ബാങ്ക് ലോക്കർ തുറക്കാമെന്ന് വെച്ചാൽ അന്നേരവും അത് തുറക്കുകയില്ല. പിന്നെ എങ്ങനെയായിരുന്നു തുറക്കുന്നത്? ഇതിന്റെ അകത്ത് വെച്ചേക്കുന്ന നിക്ഷേപം എങ്ങനെയാണ് എടുക്കാനൊക്കുന്നത്? നമ്മൾ നമ്മുടെ താക്കോലുമായിട്ട് അവിടെ ചെല്ലണം. കാശ്യറോ മാനേജറോ അദ്ദേഹത്തിന്റെ താക്കോലുമായിട്ട് വരണം. രണ്ടുപേരുടെ രണ്ട് താക്കോലും ഒരേ സമയത്ത് ആ ഇട്ട് പ്രവർത്തിപ്പിച്ചാൽ മാത്രമേ ഈ പൂട്ട് തുറക്കപ്പെടുകയുള്ളൂ. അതിന്റെ അകത്തുള്ള നിക്ഷേപങ്ങൾ, അതിന്റെ അകത്തുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ സ്വന്തമായി തീരുകയുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ദൈവം ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്. പക്ഷെ മനുഷ്യരായ നാമും പ്രാർത്ഥനയാൽ വിശ്വാസത്തിന്റെ നമ്മുടെ താക്കോലുമായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവവും അവിടുത്തെ താക്കോലിട്ട് രണ്ടു കൂടെ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ഈ പൂട്ട് തുറക്കപ്പെടുകയുള്ളൂ. പലപ്പോഴും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ നാം എന്ത് ചെയ്യുന്നില്ല? നാം വിശ്വാസത്താൽ പ്രാർത്ഥനയിൽ ആ കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നില്ല. കർത്താവ് അവിടെ കാത്തു നിൽക്കുകയാണ്, എന്റെ മകളുടെ പ്രാർത്ഥനയിലൂടെ വരട്ടെ. അവള് അവിടെ വിശ്വാസത്തിന്റെ താക്കോല് പ്രാർത്ഥനയായി സ്തുതിയായി എന്റെ അടുത്ത് എത്തിക്കട്ടെ എന്ന് വെച്ച് കർത്താവ് കാത്തു നിൽക്കുകയാണ്. ഓ, നിങ്ങള് ആ നിലയിൽ നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ളത് നാം ചെയ്യുമോ? പ്രാർത്ഥനയെന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് ചെയ്യാനുള്ള കാര്യമാണ്. ഈ പ്രാർത്ഥനയേക്കാൾ ഒരു പടിയുടെ മുമ്പിലാണ് സത്യത്തിന് സ്തുതി എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. സ്തുതി എന്ന് പറയുന്നത് അത് ചെയ്തു കിട്ടിയതിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഏതാണ് കൂടുതൽ പ്രയാസമുള്ള കാര്യം? ലാസറിന്റെ കല്ലറയില് കർത്താവ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കർത്താവ് പിതാവേ നീ ഇത് ചെയ്തു തന്നിരിക്കാൻ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പ്രാർത്ഥനയ്ക്ക് അപ്പുറത്ത് ഇത് ലഭിച്ചതിനുള്ള നന്ദി പ്രസ്താവിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, പിതാവിനെ സ്തുതിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്കുന്നതിന് ഒരു വിലയുണ്ട്. നാം പലപ്പോഴും അത് കാണാറില്ല. ഇന്ന് രാവിലെയും പ്രിയ സഹോദരന് അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോ അവിടെ നാം ദൈവത്തിനൊരു സിംഹാസനം സ്തുതിയാല തീർക്കുകയാണ് ചെയ്യുന്നത്. നാം അവിടെ ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാം അത് ചെയ്തില്ലെങ്കിലോ ദൈവം കാത്തു നിൽക്കും. അത് ചെയ്യാതെ അവരുടെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കും. എന്റെ മകൻ അവള് ആ കാര്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം കാത്തു നിൽക്കും. നമ്മുടെ ഭാഗത്ത് ഇത്തരം മുൻവിധിയുടെ കല്ലുകൾ ഉണ്ടെങ്കിൽ, അതായത് ദൈവമേ നീ അങ്ങനെ ചെയ്തോ, ഞാനിവിടെ കയ്യും കെട്ടി നോക്കി ഇരുന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനായിട്ട് സ്തുതിച്ചാലൊന്നും, അതൊക്കെ ഈ മറ്റും ചുറ്റുപാടുമുള്ള ചില ക്രിസ്തീയ വിഭാഗങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയൊന്നും വേണ്ട, ദൈവത്തിന് ഇത് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഈ നിലയിലുള്ള മുൻവിധിയാണോ സഹോദര സഹോദരി നിനക്കുള്ളത്? നിന്റെ ജീവിതത്തില് പല രംഗങ്ങളിലും ഒരു നീക്കമില്ലാത്തതിന് കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം. നോക്ക, എലീഹോ മതിലിന് മുമ്പേ ചെന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ആർപ്പിടാൻ പറഞ്ഞു. അവർ ആർപ്പിട്ടില്ലായിരുന്നെങ്കിലും വെച്ചേരി അത് തീരുകയില്ല. അവരുടെ ഭാഗത്ത് അവർ ചെയ്യാനുള്ളത് ചെയ്യണം. ദൈവത്തെ അവർ സ്തുതിക്കുമ്പോ ആ നിലയില് ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. നാം ദിനവൃത്താന്തങ്ങളിൽ മനോഹരമായ ഒരു രംഗം കാണുന്നുണ്ട്. രണ്ട് ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായത്തിൽ സ്തുതി കൊണ്ട് നടന്ന ഒരു വലിയ കാര്യം കാണുന്നുണ്ട്. 20-ാം അധ്യായത്തില് യഹോശഫാത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യമാണ്. യഹോശഫാത്ത് യഹൂദയിലെ രാജാവായിരുന്നു. അവനെ സംഹരിച്ചു കളയാൻ വേണ്ടി മൊവാബ്യരും അമോന്യരും അവനോടുകൂടി മെയ്യുന്നതിൽ നിന്ന് ചിലരും എല്ലാം കൂടെ യഹോശഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. യഹോശഫാത്ത് എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് അവന് പ്രാർത്ഥിച്ചു. യഹോശഫാത്ത് പ്രാർത്ഥിച്ചു. രാജാവ് പ്രാർത്ഥിച്ചപ്പോ ഒരു പ്രവാചകൻ മുന്നോട്ട് വന്നു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ചു, ഈ പടയില് നിങ്ങൾ സത്യത്തില് പൊരുതണ്ട കാര്യമേ ഇല്ല. നീ യുദ്ധം ചെയ്യാതെ തന്നെ നിന്റെ എതിരാളികളെ ഇതാ ദൈവം തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ ഇല്ലായ്മയാക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ യഹോശഫാത്തിനെയും കൂടെയുള്ളവരെയും ഉത്സാഹിപ്പിച്ചു. ഉത്സാഹിപ്പിച്ചപ്പോ എന്ത് സംഭവിച്ചു? യഹോശഫാത്ത് ഈ എന്താ പറയുക, ഒരു ചെറിയ ഉത്സാഹം കിട്ടിയാൽ അതിനകത്ത് വലിയ ഉത്സാഹമായിട്ട് അത് എടുക്കുന്ന ആളായിരുന്നു. അല്ല, നമ്മളെ പലരെയും പോലെ ആയിരുന്നില്ല. നമ്മളെ പലരെയും പോലെയാണെങ്കിൽ നമ്മളെ എത്ര ഉത്സാഹിപ്പിച്ചാലും അതെല്ലാം ഫിൽറ്റർ ചെയ്ത ഒരു ചെറിയ അളവ് ഉത്സാഹം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. യഹോശഫാത്ത് എന്തായിരുന്നു, പ്രവാചകൻ ഒരു ചെറിയ ഉത്സാഹം കൊടുത്തപ്പോൾ അതിന്റെ പതിന്മടങ്ങ് ഉത്സാഹമുള്ളവരായിരുന്നു. ശരി, ദൈവം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുമല്ലോ എന്നാൽ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല, പകരം ഓ പുരോഹിതന്മാരും സംഗീതക്കാരും ഒക്കെ മുന്നേ വരട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് നടത്തുന്നത് പോലെ യുദ്ധക്കളത്തിലേക്ക് പോകുന്നതാണ് നാം അതിന്റെ 20, 21, 22 വാക്യങ്ങളിൽ നാം കാണുന്നത്. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും പ്രൈസ് ചെയ്യുവാനും യഹോവയെ സ്തുതിപ്പിക്കുകയും അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്യും. പാടി സ്തുതിച്ച് നോക്കുക, യുദ്ധത്തിന് കുറെ ആളുകൾ പോവുക, അവരുടെ കയ്യിൽ കുന്തവുമില്ല വാലുമില്ല, പകരം കിന്നരവും തപ്പും ഒക്കെയായിട്ട് അവർ പോകും. എന്ന് കണ്ടു നിൽക്കുന്നവർ അത്ഭുതപ്പെടും. നോക്ക്, ഒരു യുദ്ധത്തിന് പോകുന്നതിനെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഒരു ഉത്സവത്തിന് പോകുന്നത് പോലെ ആക്കി തീർത്തു. ആര്? യഹോശഫാത്ത് ആക്കി തീർത്തു. യഹോശഫാത്ത് മുന്നോട്ട് പോയി. എന്ത് സംഭവിച്ചു? ദൈവത്തെ അവർ സ്തുതിച്ചപ്പോ അവര് ഈ ശത്രുക്കള് അന്യോന്യം പടവെട്ടി അവർ നശിച്ചു എന്നാണ് അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ഇവർ ദൈവത്തെ സ്തുതിച്ചപ്പോ അവിടെ ഒരു അത്ഭുതം നടന്നു. എന്താ അത്ഭുതം? ഈ ശത്രുക്കൾക്ക് ഈ സ്തുതിയുടെ മുമ്പാകെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അവരന്യോന്യം സംഹരിച്ച് അവരൊന്നുമില്ലാത്തവരായിട്ട് ശവങ്ങളായിട്ട് വീഴുകയാ ചെയ്തു. ആ യഹൂദാജനത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട്, ആ യഹൂദാജനത്തെ നശിപ്പിച്ചാൽ ഓ വാഗ്ദത്ത സന്തതിയായ മശിഹ വരികയില്ല, അതുകൊണ്ട് യഹൂദാജനത്തെ മുച്ചൂടും നശിപ്പിക്കണം എന്ന് പറഞ്ഞ് സാത്താൻ പദ്ധതിയിട്ട് അങ്ങനെ യഹോശഫാത്തിനെയും യഹൂദരെയും മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ശത്രു സൈന്യത്തെ കൂട്ടിക്കൊണ്ട് പിശാജ് വന്നു. പക്ഷെ ആ പിശാജിന്റെ ആ വരവിന് മുമ്പാകെ യഹോശഫാത്ത് എന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നപ്പോൾ കാര്യങ്ങൾ വ്യത്യാസമായി തീർന്നു. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് നശിച്ചുപോയി. എന്തുകൊണ്ടാ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത്? ദൈവത്തെ സ്തുതിക്കുമ്പോൾ സത്യത്തില് അശുദ്ധ ആത്മാക്കൾക്ക് ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അല്ലാതെ എന്താ ചെയ്യാൻ നോക്കുന്നത്? ദൈവത്തെ എവിടെയെങ്കിലും സ്തുതിക്കുമ്പോ അവിടെ എന്ത് പറ്റും? അവിടെ പിശാചിന്റെ ശക്തികൾക്ക് അതിനു മുമ്പാകെ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. സഹോദരൻ രാവിലെ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഓ 22-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിച്ചു. എന്താണ് ആ വാക്യം? 22-ാമത്തെ സങ്കീർത്തനത്തില് അതിന്റെ അതിൽ നാം ഒരു വാക്യം കാണുന്നുണ്ട്. 22-ാമത്തെ സങ്കീർത്തനം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവന്. 3-ാമത്തെ വാക്യമാണ്, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവന്. അതായത് ഇസ്രായേലിന്റെ സ്തുതികൾ പ്രൈസിലാണ് ദൈവത്തിന്, വലിയവനായ ദൈവത്തിന് ഒരു സിംഹാസനം ഉള്ളത്. അപ്പോ ഇവിടെ യഹോശഫാത്തും ആളുകളും കൂടെ ദൈവത്തെ സ്തുതിച്ചപ്പോ എന്ത് സംഭവിച്ചു? ആ സ്തുതിയിൽ ദൈവത്തിനൊരു സിംഹാസനം ഉണ്ടായി. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായാൽ പിശാചുകൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുമോ? അവർ പരിഭ്രാന്തരായിട്ട് ഓടിപ്പോകും. എന്തിനാണ്? സ്തുതിയുടെ മുമ്പാകെ പിശാചുക്കൾ പരിഭ്രാന്തരായിട്ട് ഓടിപ്പോകും, ദൈവദിനത്തിന് ഒരു വിജയമുണ്ടാകും എന്നൊക്കെ പറയുന്നതിന്റെ ലോജിക്ക് സത്യത്തിൽ ഇവിടെയാ കിടക്കുന്നത്. എവിടെയാ? ഓ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോ, ദൈവത്തെ സ്തുതിക്കുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം അവിടേക്ക് വരും. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അവരെ പിശാചിന് നിൽക്കാനായി തൊക്കുമോ? തൊക്കെയില്ല. അവൻ പരിഭ്രാന്തനായി തോറിപ്പോകും. ആ പോകുന്ന പോക്കിൽ അവർ പരസ്പരം വെട്ടി നശിച്ചതായിട്ടാണ് നാം കാണുന്നത്. നാം പലപ്പോഴും ഓ പത്രോസിന്റെ ലേഖനത്തിലെ ആ വാക്യം എടുക്കാറുണ്ടല്ലോ, ചിന്തിക്കാറുണ്ടല്ലോ. യാക്കോബിനെയും അതായത് പിശാചിനോട് എതിർത്ത് നിൽപ്പി, പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എങ്ങനെയാ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്? പിശാചി വരുന്നു, നമ്മൾ ശരി വാക്യമൊക്കെ വായിച്ചു, പിശാചിനോട് എതിർത്ത് നിൽക്കണമെന്ന് പറഞ്ഞു, എന്നാൽ ഇവനോട് എതിർത്ത് നിന്നുകളയാ എന്ന് പറഞ്ഞ സഹോദരൻ, നീ എന്ത് ചെയ്യാനാ പോകുന്നത്? എങ്ങനെയായി പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പോകുന്നത്? എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നീയെ ദൈവത്തെ സ്തുതിക്കുക എന്നാണ്. സ്തുതിക്കുമ്പോ എന്ത് സംഭവിക്കും? സ്തുതിക്കയുടെ മുമ്പാകെ പിശാചിന് നിൽക്കാനായി തൊക്കെയില്ല. അവന് വാല കാലിന്റെ അടിയിലാക്കി പട്ടി ഓടുന്നത് പോലെ ഇതല്ല, ഓടിപ്പൊക്കളയും, തിരിഞ്ഞോടിക്കളയും. ആ നമ്മളെ പട്ടി എറിയാനായിട്ട് കല്ലെടുക്കുമ്പോ പട്ടി ഓടിപ്പോകുകയില്ലേ എന്ന് പറയുന്നത് പോലെ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് അക്ഷരാർത്ഥത്തിൽ കല്ലോ വടിയോ എടുത്താലും പിശാച് ഓടിപ്പോവുകയില്ല, അവൻ അവിടെ തന്നെ നിൽക്കും. അതേസമയം നീ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു നോക്കുക. പിശാചിനോട് സത്യത്തിൽ എതിർത്ത് നിൽക്കുന്നത് സ്തുതിയല്ലാതെ വേറെന്തെങ്കിലും നമ്മളെ കൊണ്ടൊക്കുമോ? ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് കഴിയണം. ആ നിലയിലൊരു രംഗമാണ് നാം രണ്ട് ദിന വൃത്താന്തം 20-ാം അധ്യായത്തിലെ കണ്ടത്. അവര് ദൈവത്തെ സ്തുതിച്ചു സ്തുതിച്ചു സ്തുതിച്ചപ്പോ കാര്യങ്ങൾ വ്യത്യാസമായി തീർന്നു. ഡേവിഡ് വിൽക്കേസൺ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എഴുതിയിട്ടുള്ളത് വായിച്ചത് ഞാൻ ഓർക്കും. ഡേവിഡ് വിൽക്കേസൺ ഒരു ദിവസം അദ്ദേഹം ന്യൂയോർക്കിലെ വളരെ കുഴപ്പം പിടിച്ച ചെറുപ്പക്കാരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ഈ ചെറുപ്പക്കാർ, അധോലോകത്തിലെ അംഗങ്ങളായ ചെറുപ്പക്കാരെല്ലാം ഓ വടിയും തോക്കും ഒക്കെയായിട്ട് അവര് ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുന്നു. മറുവശത്ത് നിന്ന് ഡേവിഡ് വിൽക്കേസൺ ഇങ്ങനെ അടുത്തടുത്ത് ചെല്ലുന്നു. അവര് ഈ പട്ടികളൊക്കെ അതിന് അതിന്റേതായ ഒരു ടെറിട്ടറി ഉണ്ട്, ആ ടെറിട്ടറി കടന്നാലേ അത് ആക്രമിക്കുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഈ അധോലോക സംഘത്തിന് അവരുടെ ഒരു ഒരു അവരുടെ മനസ്സില് ഈശ പ്രദേശമാണ് തങ്ങളുടെ അധീനതയിലുള്ളത് എന്നൊരു ചിന്തയുണ്ട്. അവിടെ ക്രോസ് ചെയ്ത് ഡേവിഡ് വിൽക്കേസൺ ഇങ്ങോട്ട് കടന്നാൽ ഉടനെ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിടിവയ്ക്കാനും അദ്ദേഹത്തെ അടിക്കാനും അദ്ദേഹത്തെ മർദ്ദിക്കാനും എല്ലാമായിട്ട് അവരെ ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരുടെ ഒരു നേരം അവരെല്ലാവരും ആക്ഷന് വേണ്ടി തയ്യാറായി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡേവിഡ് വിൽക്കേസൺ ഇങ്ങനെ മെല്ലെ നടന്നു നടന്നു വന്നു. അദ്ദേഹം നടന്നു വന്നു. എങ്ങനെയാണ് ഇവരുടെ എതിരെ നിന്നത്? അവരെല്ലാം വടിയും ഓ തോക്കുകളും ഒക്കെ ആയിട്ട് ചെറുപ്പക്കാർ എന്തിനു തയ്യാറായി നിൽക്കുകയാണ്. കർത്താവ് എങ്ങനെ ഇവരെ എനിക്ക് നേരിടാനായിട്ട് ഒക്കും? കയ്യിൽ ബൈബിളും പിടിച്ചുകൊണ്ട് ചെല്ലുക. അദ്ദേഹം അടുത്തു ചെന്നപ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ദൈവത്തിൽ നിന്നൊരു ബോധ്യം ലഭിച്ചു. ഞാന് ഓ കൈയടിച്ച് പൈസോ എന്ന ഉച്ചത്തിലെ പറഞ്ഞു. അത് കേൾക്കുകയും ഇവരെല്ലാവരും പെട്ടെന്ന് പേടിച്ച് ഓ തിരിഞ്ഞു കൊടുക്കണം. ഈ ചെറുപ്പക്കാരെല്ലാം ആക്രമിക്കാൻ നിന്നവരെല്ലാം ഈ പൈസനോ എന്ന ഈ പാസ്വേഡ് പറഞ്ഞപ്പോ അദ്ദേഹം അങ്ങനെ ദൈവത്തെ സ്തുതിച്ചപ്പോ അതിനു മുമ്പാകെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിന് അദ്ദേഹം പിന്നീട് നൽകുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരെ പിശാചു തന്നെ ഉദ്ദീപിപ്പിച്ച് അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച് പിശാചുവിനാൽ അടിമപ്പെട്ടവരായിട്ട് ദൈവദാസനെ ആക്രമിക്കാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതിനു മുമ്പാകെ സ്തുതിയുടെ ഒരു ഘോഷം, സ്തുതിയുടെ ഒരു ശബ്ദം ഉയർത്തിയപ്പോ അതിനു മുമ്പാകെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയമുള്ളവര്, അനേക ദൈവഭക്തന്മാരുടെ അനുഭവങ്ങൾ ഈ നിലയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, നമുക്കെതിരെയുള്ള പ്രതിബന്ധങ്ങൾ അത് വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും ദൈവ സന്നിധിയിൽ ദൈവം തന്നിട്ടുള്ള ആ വിജയത്തിൽ നിൽക്കാനുമായിട്ട് കഴിയുമ്പോൾ സത്യത്തിൽ അവിടെ ദൈവത്തിന്റെ സിംഹാസനം അവിടെ വരികയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വരികയാണ് ചെയ്യുന്നത്. ആ സാന്നിധ്യം അവിടെ വരുമ്പോൾ ഓ അവനെ എതിർക്കാനായിട്ട് പലരും ഒന്നിച്ചു വരും. പക്ഷെ രണ്ടും നാലുമായിട്ട് അവര് ഓടിപ്പോകും എന്ന പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പിശാചും അവന്റെ ശക്തികളും ഓടിപ്പോകും. ഈ നിലയിൽ നമുക്ക് പിശാചിനെതിരെ ഉപയോഗിക്കാനായിട്ട് ദൈവം ഈ നിലയിലെ കാര്യങ്ങൾ തന്നിട്ടുള്ളപ്പോ എന്തുകൊണ്ടാ നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടും ദുഃഖിച്ചും കർത്താവിന്റെ ആ വിജയത്തിന്റെ ആ ഒരു ചൈതന്യമൊന്നും ഇല്ലാത്തവരായിട്ടും ഇരുന്നു പോകുന്നത് എന്തുകൊണ്ടാ? നമ്മൾ എന്തുകൊണ്ടാ പലപ്പോഴും അരകല്ലിന് കാറ്റ് പിടിച്ചതുപോലെയാണ് ഇരുന്നു പോകുന്നത്? അരകല്ലിന് കാറ്റ് പിടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ അടുക്കളയുടെ വർക്ക് ഏരിയയിലോ വല്ല ഒരു അരകല്ലോ ആട്ടുകല്ലോ വല്ലതും ഇരുന്നാൽ എന്ത് പറ്റും? വലിയ കാറ്റടിച്ചാലും അവിടെ പാത്രങ്ങളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചലിച്ചാലും അരകല്ലിന് എന്ത് പറ്റും? എന്തെങ്കിലും മാറ്റമുണ്ടോ? അദ്ദേഹം അവിടെ വളരെ ഖനഗംഭീരനായിട്ട് അങ്ങനെ ഇരിക്കും. ആട്ടുകല്ലും അങ്ങനെ തന്നെ അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരുതരം ഖനഗംഭീരനായിട്ട് അരകല്ലിന് കാറ്റ് പിടിച്ചതാണോ അല്ലെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയാല എന്നുള്ള മട്ടിലോ എനിക്ക് ഇന്ന് പോകുന്നത് എന്തുകൊണ്ടാ? പലപ്പോഴും പല മുൻവിധികളാണ് നമ്മളെ തടയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും പല ആളുകളും ഈ സ്തുതിയും സ്തോത്രവും യാഥാർത്ഥ്യമില്ലാതെ ചെയ്യുമ്പോൾ ഓ നമ്മളും അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ അതുപോലെ തന്നെ ആയിപ്പോകുമോ എന്നുള്ളൊരു പേടിയാണോ നമ്മളെ തടയുന്നത്? ചുറ്റുപാടും പലരും ചില കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നാം അത് ശരിയായിട്ട് അതുകൊണ്ട് ചെയ്തുകൂടാ. തെറ്റായ നിലയിൽ ഒരുപക്ഷെ തെറ്റായ നിലയിൽ വണ്ടി ഓടിച്ച് ഒരാളുടെ വണ്ടി ആക്സിഡന്റ് ആയി, ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെ വഴിയിലൂടെ യാത്ര ചെയ്ത് അയാൾക്ക് ആക്സിഡന്റ് ആയി, അയാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ആശുപത്രിയിലായി, ഇത് കണ്ടതുകൊണ്ട് ഇനി മേലിൽ ആരും ആ റോഡ് ഉപയോഗിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ആ റോഡിലൂടെ പിന്നെയും നമുക്ക് പോകാനായിട്ട് കഴിയും. പ്രൊവൈഡർ നമ്മൾ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സ്തുതിയുടെ സിംഹാസനത്തെ കുറിച്ച് സങ്കീർത്തനം 22-ാം സങ്കീർത്തനത്തിൽ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? 22-ാം സങ്കീർത്തനം മശിഹാ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ക്രൂശിൽ കിടന്നപ്പോ അവിടുന്ന് പറഞ്ഞ സങ്കീർത്തനങ്ങളിൽ ഒന്നാണിത്. പ്രിയമുള്ളവരെ, നമ്മളും ക്രൂശിതമായ ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളെ സ്തുതിയെക്കുറിച്ചും സ്തോത്രത്തെക്കുറിച്ചും പറയുമ്പോൾ അത് മറ്റു പലരും പറയുന്നത് പോലെ അതൊരു കാപട്യമായി തീരുകയില്ല, അതൊരു യാഥാർത്ഥ്യമായി തീരും. നമ്മൾ കർത്താവിന് ശരണപ്പെടുന്നു, കർത്താവിനെ ആശ്രയിക്കുന്നു, കർത്താവിനായിട്ട് നിൽക്കുന്നു. നമുക്കറിയാവുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിൽ മറ്റു കുഴപ്പങ്ങളില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പരിശുദ്ധമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് ആ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിന് എന്താണ് തടസ്സമായിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ഈ കാര്യം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. നാം തെറ്റായ ചില മാതൃകകൾ കണ്ട് അതിനോടുള്ള പ്രതികരണമെന്നുള്ള നിലയിൽ സ്തുതിയും സ്തോത്രവും വേണ്ടെന്ന് വെക്കുമ്പോൾ ദൈവം തന്നിട്ടുള്ള ഒരു വലിയ പ്രൊവിഷൻ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏവർക്കും അത് ചെയ്യാനായിട്ട് വെക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ സുവിശേഷീകരണത്തെക്കുറിച്ച് കേട്ടു. സുവിശേഷീകരണം ഒരു പക്ഷേ സ്ത്രീകൾക്കോ സഹോദരിമാർക്കോ അല്ലെങ്കിൽ അതിനുള്ള വലിയ സാധ്യത ഇല്ലാത്തവർക്കോ വേണ്ട നിലയിൽ മറ്റു ചിലരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ സ്തുതിയെന്നുള്ള കാര്യം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യം സഹോദരിമാർക്കും ചെയ്യാം, കുഞ്ഞുങ്ങൾക്കും ചെയ്യാം. നമുക്കെല്ലാം തുല്യ അവസരമാണ് സത്യത്തിലുള്ളത്. ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക, യാഥാർത്ഥ്യമായിട്ട് നമുക്ക് അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ ഒരു വിടുതലുണ്ട്, ആ കാര്യത്തിൽ ഒരു പ്രയോജനമുണ്ട്. നാം 50-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നുകൂടെ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അതിന്റെ 50-ാമത്തെ സങ്കീർത്തനം അതിന്റെ 23-ാമത്തെ വാക്യം, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവം രക്ഷ ചെയ്യാനായിട്ട് ഒരു വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഒരു വിവർത്തനത്തിൽ നാം കാണുന്നത്. സ്തോത്രമെന്ന യാഗം, ചുറ്റുപാടുമുള്ളവരൊരു പക്ഷേ സ്തോത്രത്തെ ആ നിലയിൽ ഒരു യാഗമായിട്ട് അർപ്പിക്കുന്നുണ്ടാവുകയില്ല. അവര് അത് മെയിൻ ചെയ്യാതെ, അർത്ഥമാക്കാതെ, അതിന് കൊടുക്കേണ്ട വില കൊടുക്കാതെ, ചെലവില്ലാത്ത ഒരു യാഗം നടത്തുന്നത് പോലെ സ്തോത്രത്തെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ടറിയുള്ളവരെ, നാം അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയില് മിണ്ടാതെ ഇരിക്കുകയല്ല വേണ്ടത്. മറിച്ച് നാം എന്ത് ചെയ്യണം? സ്തോത്രത്തെ ഒരു യാഗമായിട്ട് ഉപയോഗിക്കണം. യാഗം ഒരു സാക്രിഫൈസ്. എന്താണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്? നമ്മുടെ തന്നെ മാന്യതകളാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിക്കാൻ ഒരു മാന്യത വേണം. മാന്യത തങ്ങളെക്കുറിച്ചുള്ള, തങ്ങളുടെ കണ്ണിൽ മുമ്പാകെയുള്ള തങ്ങളുടെ മാന്യതയെ ഒഴിവാക്കണം. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? അതായത് സ്വന്തം മാന്യതയിൽ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ദൈവത്തെ വേണ്ടതുപോലെ സ്തുതിക്കാനായിട്ട് കഴിയില്ല. നാം താഴ്മയെക്കുറിച്ച് സാധാരണ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, ദാവീദിന്റെ ഒരു വാക്യം, 2 സമയങ്ങളിൽ 6-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. എന്ത് ചെയ്തു ദാവീദ്? ദൈവത്തിന്റെ യാഗപീഠത്തിന് മുമ്പാകെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനുമായിട്ട് തുനിയും. മീഖൽ എന്ത് ചെയ്തു? മീഖൽ പറഞ്ഞു, നീ ഇസ്രായേലിന്റെ രാജാവ്, ചുറ്റുപാടുമുള്ള ദാസിമാരുടെ മുമ്പാകെ നിന്നെ തന്നെ നിസ്സാരനാക്കിയല്ലോ എന്ന് പറഞ്ഞപ്പോ ദാവീദ് എന്താ പറഞ്ഞത്? ഞാന് എന്റെ കാഴ്ചയ്ക്കിരിഞ്ഞും നിസ്സാരനും ഹീനനുമായിട്ട് ഇരിക്കും എന്ന് ദാവീദ് തന്റെ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനം ഏതിനോടുള്ള ബന്ധത്തിലാണ് നടത്തിയത്? ഒരു സ്തുതിയോടുള്ള ബന്ധത്തിലാണ് നടത്തിയത്. പലപ്പോഴും ദാവീദിന്റെ താഴ്മയുടെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ആ വാക്യം എടുക്കാറുണ്ട്. പക്ഷേ സ്തുതിയിലാണ് ദാവീദ് ആ താഴ്മ പ്രകടിപ്പിച്ചത് എന്നുള്ള കാര്യം നാം ശ്രദ്ധിക്കാറില്ല. ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിന്റെ അകത്തൊരു താഴ്മയുണ്ട്. എങ്ങനെയാണ് താഴ്മ വരുന്നത്? നാം നമ്മുടെ മാന്യതയെ വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. ഓ, ചുറ്റുപാടും ഇരിക്കുന്നവരൊക്കെ എന്നെ നോക്കും, അവരെന്തോ വിചാരിക്കും, ഇങ്ങനെയൊക്കെ നീ നിന്റെ മാന്യതയെ പിടിച്ചോണ്ട് നിന്നാൽ ദൈവത്തെ വേണ്ടതുപോലെ സ്തുതിക്കാനായിട്ട് കഴിയില്ല. അരകല്ല് കാറ്റ് പിടിച്ചതുപോലെ ഇന്ന് പോകും. സഹോദര, നീ നിന്റെ മാന്യതയെ അതിനെ ബലികഴിക്കാനായിട്ട് തയ്യാറാകുമ്പോ, അല്ലെങ്കിൽ നിന്റെ അവിശ്വാസത്തെ ബലികഴിക്കാനായിട്ട് തയ്യാറാകുമ്പോ, അതൊരു യാഗമാണ്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ചുറ്റുപാടുമുള്ളവര് ഒരുപക്ഷെ അർത്ഥമറിയാതെ സ്തോത്രം പറയുമ്പോ, ഓ, നമുക്ക് ചെലവുള്ള ഒരു യാഗം. ദൈവസന്നിധിയിൽ സ്തോത്രം പറയുമ്പോ നമ്മുടെ മാന്യതയെ വിട്ടുകൊടുത്തുകൊണ്ട്, നമ്മുടെ അവിശ്വാസത്തെ വിട്ടുകൊടുത്തുകൊണ്ട്, അവിശ്വാസത്തെ ബലികഴിക്കുമ്പോൾ അവിടെ ഒരു യാഗാർത്ഥനമാണ് നടത്തുന്നത്. ആ നിലയിൽ നാം സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ദൈവം തന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. യത്രാർക്കഴുതിയ ലേഖനത്തിലും നാം സ്തോത്രയാഗത്തെ കുറിച്ച് കാണുന്നുണ്ട്. സ്തോത്രയാഗം അർപ്പിക്കുക, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഈ കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിലെ കൊണ്ടുവരാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിയാതെ പോകുന്നത്, ഒരു വിടുതൽ നൽകാനായിട്ട് കഴിയാതെ പോകുന്നത്, നാമ ദൈവ ആ കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങ് ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞ് ഒരുതരം ടിക്കറ്റാസ് ഗ്രാൻഡഡ് ആയിട്ട് കാര്യങ്ങളെ എടുത്ത് ഓ ആ കല്ലുരുട്ടി മാറ്റാതെ ഇരുന്ന് പോകുന്നത് കൊണ്ടാണോ പലപ്പോഴും പലതും നടക്കാതെ പോകുന്നത്. നമുക്കിന്ന് ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ, കർത്താവേ, എന്നെ കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ എന്റെ പ്രയാസങ്ങളുടെ പക്ഷേ എന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന രംഗങ്ങളിൽ കർത്താവേ ഞാൻ നിന്നെ സ്തുതിപ്പാനും വിശ്വാസത്തോടെ സ്തോത്രയാഗം അർപ്പിപ്പാനും എന്റെ മാന്യതയെ മാറ്റിവെച്ച് നിന്നെ മഹത്വപ്പെടുത്താനും ഞാൻ തയ്യാറാകും. പ്രാർത്ഥനയും കർത്താവേ സ്തുതിയും ഉണ്ടെങ്കിലേ അവിടുത്തെ പലതും കാര്യങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് എന്നെ കേൾപ്പിച്ചല്ലോ. എന്റെ ജീവിതത്തിലെ കുറവായിട്ടുള്ളത് അതാണോ കർത്താവേ? സഭയായിട്ട് ഞങ്ങൾക്ക് കുറവായിട്ടുള്ളത് അതാണോ? അതാണോ കർത്താവേ? നിന്റെ സന്നിധിയിലെ സന്തോഷിക്കാനും നിന്നെ സ്തുതിക്കാനും എന്നെ തടയുന്നത് എന്താണ്? എന്റെ തന്നെയുള്ള മാന്യതാബോധമാണോ എന്നെ തടയുന്നത്? ദാവീദിനെ പോലെ ആ സ്തുതിയുടെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ നിസ്സാരനാക്കും, ദൈവത്തിന് മുമ്പാകെ ഞാൻ ഇനിയും ഹീനനായിരിക്കും എന്നുള്ള ഒരു നിലപാട് നമുക്ക് എടുക്കാനായിട്ട് തയ്യാറാകുമോ? പ്രിയമുള്ളവരെ, നമുക്ക് ഈ കർത്താവ് തന്നിരിക്കുന്ന ഈ ഉടമകളെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ വരുമ്പോ നാം നിരാശപ്പെട്ടിരിക്കുന്ന രംഗങ്ങളിൽ മരണത്തിന്റെ ശക്തികൾ വാഴുന്നു എന്ന് തോന്നുന്ന ആ സെമിത്തേരിയിൽ റിജോയ്സ് റിജോയ്സ് ഓ സന്തോഷിക്കുക എന്നുള്ള കർത്താവിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് കഴിയും. നമുക്ക് ഈ കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കാം. ദൈവത്തെ സ്തുതിക്കുന്നതിനെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാം. നമ്മുടെ ഭാഗത്ത് നിന്ന് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലേ ദൈവത്തിന് പലപ്പോഴും പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അതിനൊന്നും നമ്മൾ തയ്യാറാകുമോ? നമ്മുടെ മുൻവിധിയുടെ ആ കല്ലുകളെ അതിനെ ഉരുത്തി മാറ്റാനായിട്ട് നാം തയ്യാറായാൽ ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കും. ആ നിലയിലെ സ്തുതിയുള്ളവരായിട്ട്, സ്തുതിയുള്ള ഒരു ജനമായിട്ട്, നാം ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ, സ്തുതിയുള്ള ഒരു ജനമാക്കി ഞങ്ങളെ തീർക്കാം കർത്താവേ എന്ന് പറയാറുണ്ടല്ലോ, ഒന്ന് പാടാറുണ്ടല്ലോ. നമുക്കൊത്തിരി പകരപരിക്കാനും ഉണ്ട്, നമുക്കൊത്തിരി ഓ ഒത്തിരി വിവേകനമുണ്ട് എന്നൊക്കെയാണോ നമ്മൾ അവകാശപ്പെടുന്നത്? അതിനപ്പുറത്ത് സ്ഥിരമുള്ള ഒരു ജനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.